പ്രൈസ്തു കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. കൃപാവരങ്ങളിലെ ദൈവിക ഉദ്ദേശം എന്നുള്ള ഒരു തിരുവചന ചിന്തയാണ് തുടർന്നല്പസമയം നാം ധ്യാനിക്കുന്നത്. കൃപാവരങ്ങളിലെ ദൈവിക ഉദ്ദേശത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസവും നമുക്ക് ചിന്തിപ്പാനിടയായത്. കൃപാവരങ്ങൾ പൊതു പ്രയോജനത്തിനാണെന്നും അന്യോന്യം ശുശ്രൂഷിപ്പാനുള്ളതാണെന്നും ദൈവിക സാന്നിധ്യബോധം ജനത്തിൻ്റെ ഇടയിൽ ഉളവാകുന്നതിനുള്ള മാധ്യമമാണെന്നും കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. മൂന്ന് കാര്യങ്ങളാണ് ചിന്തിച്ചത്. ഒന്ന്, കൃപാവരങ്ങൾ പൊതു പ്രയോജനത്തിനാണ്. രണ്ട്, കൃപാവരങ്ങൾ അന്യോന്യം ശുശ്രൂഷിപ്പാനുള്ളതാണ്. മൂന്ന്, കൃപാവരങ്ങൾ ദൈവിക സാന്നിധ്യബോധം ജനത്തിനിടയിൽ ഉളവാകുന്നതിനാണ്. തുടർന്ന് കൃപാവരങ്ങളിലെ മറ്റ് ചില ദൈവിക ഉദ്ദേശങ്ങൾ കൂടി ഇന്ന് നാം ചിന്തിക്കുകയാണ്. പ്രൈസ്. അതിലൊന്നാമത്തെ കാര്യം, സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് കൃപാവരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. പ്രൈസ് ദ ലോർഡ്. എന്തിനാണ്? സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക്. ഒരു വേദഭാഗം വായിക്കട്ടെ. മർക്കോസ് സുവിശേഷം 16 അധ്യായം, അതിൻ്റെ 15-16 വാക്യങ്ങൾ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. പുതുഭാഷകൾ സംസാരിക്കും. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. പ്രൈസ് ദ ലോർഡ്. ദൈവവചനത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടി വിശ്വസിക്കുന്നവരിലൂടെ പ്രത്യക്ഷമാകുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ എന്നിവ കൃപാവരങ്ങളുടെ ശുശ്രൂഷകളായി കാണുവാനായിട്ട് നമുക്ക് കഴിയും. ആദിമ നൂറ്റാണ്ടിൽ തന്നെ അനേകരും വചനം വിശ്വസിപ്പാൻ ഇടയായതിന് മുഖാന്തരമായി പ്രവർത്തിച്ചത് ചിലർക്കുണ്ടായ രോഗസൗഖ്യമാണ്. അത് ഒന്നാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഇന്നും ആ ശുശ്രൂഷ നടക്കുന്നുണ്ട്. ആ ശുശ്രൂഷ ആവശ്യമാണ്. ദൈവസഭയ്ക്കയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ സുവിശേഷീകരണത്തിൻ്റെ വ്യാപ്തിക്ക് കൃപാവരങ്ങൾ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, കൃപാവരങ്ങളുടെ ദൈവം മഹത്വപ്പെടുവാനിടയാകുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ കൃപാവരങ്ങൾ കൂടെ ഇടയാകുകയാണ്. 1 പത്രോസ് 4 അതിൻ്റെ 10-11 വാക്യങ്ങൾ. 1 പത്രോസ് 4:10-11 വാക്യങ്ങൾ. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പി. അടുത്ത വാക്യം, ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണവും ആകട്ടെ. അടുത്തത്, എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മുഖാന്തരം മഹത്വപ്പെടുവാനിട വരട്ടെ. അപ്പോൾ ദൈവം നൽകുന്ന കൃപാവരങ്ങളുടെ ലക്ഷ്യം, ആത്യന്തികമായ ഉദ്ദേശം ദൈവനാമം കൃപാവരങ്ങൾ കൂടെ മഹത്വപ്പെടുവാനാണ്. ഓരോ ശുശ്രൂഷയും ചെയ്യുന്നത് ദൈവം തന്ന പ്രാപ്തിക്കൊത്തവണ്ണമാണ്. ഉന്നതമായ ലക്ഷ്യത്തോടുകൂടെ ദൈവം പകർന്നിരിക്കുന്നതാകിയാൽ സ്വാർത്ഥ താല്പര്യത്തോടെ അതിനെ ഉപയോഗിക്കുവാനായിട്ട് പാടില്ല. കൃപ നൽകുന്ന ദൈവം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള പ്രാപ്തിയും നൽകും. അതാണ് റോമലേഖനം 1:6 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകലജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിനെ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. എന്തിനാണ്? ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകലജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിനായി അനുസരണം വരുത്തേണ്ടതിനെ. അപ്പോൾ കൃപാവരങ്ങളുടെ സ്വയം ഉയരുകയല്ല, മറ്റുള്ളവരെ ഉയർത്തുകയല്ല, കൃപാവരങ്ങളുടെ ദൈവം മഹത്വമെടുക്കുക. 3 കാര്യം, അത് ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ടാണ് കൃപാവരങ്ങൾ നൽകുന്നത്. അപ്പോസ്തോലിക മാതൃക അനുകരിക്കുവാൻ ശ്രമിച്ച അനന്യാസും സഫീറയും വ്യാജ മനോഭാവവും ഇടപാടുകളും പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണെന്ന് തെളിയിക്കപ്പെട്ടത് പരിജ്ഞാനത്തിൻ്റെ വചനത്തോടെ പത്രോസ് ശുശ്രൂഷിച്ചതുകൊണ്ടാണ്. ആത്മാവിൽ നിറഞ്ഞ പത്രോസ് ശുശ്രൂഷിച്ചതുകൊണ്ടാണ്. അപ്പോസ്തലപ്പെടുന്ന പുസ്തകം 5 അത് വിവരിക്കുന്നത്. അനന്യാസിൻ്റെയും സഫീറയുടെയും പെട്ടെന്നുണ്ടായ മരണം മൂലം കേട്ടവർക്കെല്ലാം ഭയമുണ്ടായി. പ്രൈസ് ദ ലോർഡ്. അതുപോലെ തന്നെ പാപം ചെയ്തിട്ടും കുറ്റബോധമില്ലാതെ ജീവിക്കുകയും നീതിയോടെ ഭരണം നടത്തുവാൻ ശ്രമിക്കുകയും ചെയ്ത ദാവീദ് രാജാവിൻ്റെ അടുക്കൽ വന്നിട്ട് ആ മനുഷ്യൻ നീ തന്നെ എന്ന് നാഥാൻ പ്രവാചകൻ പറഞ്ഞപ്പോഴാണ് അവൻ അനുതപിക്കുന്നത്. അനുതാപവും പാപമോചനവും രാജാവിന് ലഭിക്കുവാനിടയായത് നാഥാൻ പ്രവാചകൻ പരിശുദ്ധാത്മ നിയോഗത്താൽ ശുശ്രൂഷ ചെയ്തതിനാലാണ്. ഏത് കാലത്തും പാപത്തെ വിട്ടൊഴിഞ്ഞ് വിശുദ്ധിയോടെ ജനത്തെ നയിക്കേണ്ടതിന് കൃപാപര ശുശ്രൂഷ വളരെ പ്രയോജനമാണ്. ഇനിയും ഇന്ന് നാം ചിന്തിക്കുന്ന നാലാമത്തെ കാര്യം, വഴികാട്ടലും മാർഗനിർദ്ദേശവും നൽകുന്നതിന് കൃപാപര ശുശ്രൂഷ ആവശ്യമാണ്. ഉദാഹരണമായി, യൂദയുടെ വീട്ടിൽ അന്തനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശൗലിനെ ക്രിസ്തീയ ശുശ്രൂഷയിലേക്ക് ദിശാബോധം നൽകി നയിപ്പാൻ അനന്യാസിന് കഴിയുന്നത് ജ്ഞാനത്തിൻ്റെ വചനമാകുന്ന കൃപാപരം ഉണ്ടായിരുന്നതിനാലാണ്. അപ്പോസ്തലപ്പെട്ട പുസ്തകം 9-ാം അധ്യായത്തിൽ നമുക്കത് കാണേണ്ട കഴിയും. ജാതികൾക്കും ഇസ്രായേൽ മക്കൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ നിൽക്കുവാൻ പൗലോസ് തിരഞ്ഞെടുക്കപ്പെട്ടവനാകിയാൽ അവനെ ഓർപ്പിച്ചുണർത്തുവാൻ അനന്യാസിൻ്റെ ശുശ്രൂഷ മുഖാന്തരമാകേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്ന അന്ത്യോക്യ സഭയിൽ ബർന്നബാസിനെയും ശൗലിനെയും കർത്തൃവേലയ്ക്ക് വേണ്ടി വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് അറിയിച്ചത് ദൈവഹിതം വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടല്ലേ? അതേ, തീർച്ചയായും. അതുപോലെ പ്രൈസ്തലോ, ദൈവഹിതം വിവിധ മാർഗങ്ങളിലൂടെ നമുക്കറിയുവാനായിട്ട് കഴിയും. ദൈവം നേരിട്ട് ഇടപെടുകയോ തിരുവചനത്തിൽ കൂടി ദൈവവചനത്തിൽ കൂടി സംസാരിക്കുകയോ ചെയ്യുമെങ്കിലും എപ്പോഴും അപ്രകാരം ചെയ്തേ മതിയാകൂ എന്ന് നമുക്ക് ശഠിക്കുവാൻ കഴിയുകയില്ല. കൃപാവര പ്രാപ്തരായ വ്യക്തികളിൽ കൂടെയും വഴികാട്ടിലും മാർഗദർശനവും ഹല്ലേലൂയ സ്തോത്രം കുറ്റബോധം ഉളവാക്കുന്ന ശുശ്രൂഷയും നമുക്ക് ലഭിക്കാനിടയായി തീരും. അത് അക്കാലത്തുമുണ്ട്, ഇക്കാലത്തുമുണ്ട്, എക്കാലത്തുമുണ്ട്, അതിന് പ്രസക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇന്ന് നാം ധ്യാനിച്ച നാല് കാര്യങ്ങൾ എന്തിനാണ്? പ്രൈസ് ദി ലോർഡ്. കൃപാവരങ്ങളിലെ ദൈവീ ഉദ്ദേശം: 1, സുവിശേഷീകരണത്തിൻ്റെ വ്യാപ്തിക്ക്; 2, കൃപാവരങ്ങൾ കൂടി ദൈവനാമം മഹത്വമെടുക്കേണ്ടതിന്; 3, ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന്; 4, വഴികാട്ടലും മാർഗദർശവും നൽകേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുത്ത് പ്രൈസ് ദി ലോർഡ് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും സുവിശേഷണത്തിൻ്റെ വ്യാപ്തിക്കും ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിനും ദൈവത്തിൻ്റെ വഴികാട്ടിലും മാർഗനിർദ്ദേശവും പ്രാപിച്ചെടുക്കുന്നതിനും ഇടയായി തീരുവാൻ ദൈവകരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗപിതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുക്കപ്പെട്ടിരിക്കുന്ന കൃപാവരങ്ങൾ പ്രാപിച്ച് ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹത്തിനായി, കെട്ടുപണിക്കായി, പ്രയോജനത്തിനായി ഉപയോഗിക്കപ്പെടുവാൻ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.